தெய்வநாமமாக படட்டேன். சகாய்ப்பான ஆரும் இல்லை. பொசைக்கன் பேசன். யோஹன்னான் எழுதிய சுவிசேஷம் 5-ஆம் அத்தியாயத்தின் 1 முதல் 10 வரையுள்ள வாக்கியங்களை ஆஸ்பதமாக்கி நமக்கு சிந்திக்கா. அதில் 7-ஆம் வாக்கியத்தில் என்னை சகாய்ப்பான் ஆருமில்ல என்று பண்ண ஒரு வக்தியை காணாம். சில பிரார்த்தனைகளுக்கு நாம் பிரார்த்திச்சு கொண்டு இருக்கும்போது தான் மறுபடி லபிக்காறு. என்னால் மட்டு சிலதின் காலதாமசவும் வராறு. நம்ம கஷ்டதகள் தெய்வத்தோடு பரையிறது தெய்வத்தின் இஷ்டமான. நாம் அவன் சமயத்தினாய் காத்திருக்கிறது தெய்வத்தின் சந்தோஷமான. சமயத்தினாய் காத்திருக்கிறது திருதி வைக்காதையுமாயிருக்கணும். முட்டிப்பாய் பிரார்த்திக்க, தக்க சமயத்தை தெய்வம் மறுபடி தரும். ஒரிக்கல் ஒரு மாதாவ் விதவையானவர் தன் ஏக ஆசிரியமாய மகன் பட்டாளத்திலாயிருந்து மகனு வேண்டி அம்ம பிரார்த்திச்சு தாராளம். அது மகன் யுத்த முன்னணியில் போகண்டி வருமோ என்று பயந்தல்ல, அவன் ரட்சையிலேக்கு வருவான் ஆகிரகிச்சான் ஆ அம்ம தெய்வம் முன்பாக கரஞ்சது. மகன் ரட்சையிலேக்கு வரணுமென்று மாத்திரமான அவர் ஆகிரகிச்சது. அது தடசமாய் பட்டாள ஜீவிதம் நிற்குமோ என் பயந்து அவர் மடுத்து போகாது பிரார்த்திச்சு கொண்டிருந்தும். ஒரு திவசம் யுத்தத்தில் மகன் மரிச்ச விவரம் அவர் அறிஞ்சு. தன் ஏக ஆசிரியமாய் மகன் நஷ்டப்பட்டதினேக்காள் அவரை வேதனிப்பது ரட்சையில் எத்தாதையாணோ அவன் மரிச்சதென் சிந்தையாயிருந்து. கர்த்தாவை ஆ விவரம் அறிக்கன் எனிக்கொராளை தரையணுமே, அங்கொராளை அயக்கணுமே என்னவர் மீண்டும் மீண்டும் சக்தியாய் பிரார்த்திச்சு. யுத்தத்தின் அவசானம் எத்தி சமாதான உடம்படி இந்தியும் பாகிஸ்தானும் தம்மில் நடத்தி கராறாயி என் வார்த்த பத்திரத்தில் கண்டு. அது ஒன்றும் ஈ அம்மையை சந்தோஷிப்பில்ல. அவர்க்கறியேண்டது அவருட மகன் ரட்சிக்கப்பட்டவனாயோ என்னான். குறை திவசங்களுக்கு சேஷம் ஒரு மனுஷன் ஒரு பொதுக்கெட்டுமாய் எத்தி. அயட கையில் அவருட மரிச்ச மகன் சில சாதனங்களாயிருக்கும். கண்ணுநீரோட அவரது திறந்து பிரார்த்தனையோட ஆ கெட்டுகள் பரிசோதிச்சு. அப்போ ஒரு டயரி அவருடைய கண்ணில் பெட்டு. அதினகத்து இப்பிரகாரம் எழுதியிருந்தும் எந்த அம்மக்கு இஷ்டமுள்ள திவசம் தீயதி சமயம் ஆரான ஸ்நானப்படுத்தியது இதெல்லாம் அதில் ரேகப்படுத்தியிருந்து. அது கண்டப்போ ஆ அம்மக்கு சமாதானமாய். பூமியில் ஜீவன் நஷ்டப்பட்டாலும் அவன் நித்தியதையில் பிதாவினோடொப்பம் உண்டல்லோ என்னுள்ள சந்தோஷமாயிருந்து அம்மக்கு. அவரொன்னே குறிச்சும் ஆரோடும் பராதி பண்ணில்ல. எனிக்கு என்னை சகாய்ப்பான் ஆருமில்ல என்னும் அவர் விதும்பி இல்ல. அவர் சந்தோஷிச்சது என் மகன் ரட்சிக்கப்பட்ட ஸ்நானமேற்று என்ன வார்த்தையான அவருக்கு சந்தோஷம் நல்கியது. இட் இஸ் பெட்டர் டு ஹாவ் நோ ஒன் தேன் டு ஹாவ் சம்மன் ஹூ இஸ் ஓன்லி ஹாஃப் வே தேர் ஃபார் யூ. நின்ன சகாய்ப்பான் எப்பழும் தெய்வம் நின்று அடுக்கலேக்கு வரணுண்டு. நீ எந்தினா பயப்படனது? இது அறியாது ஈ சிந்த இல்லாது பலரும் பரையின வாக்கான எனிக்கு ஆரும் இல்லை என்ன. நம்ம இன்னத்தை வாயன பாகத்து 38 வருஷம் சௌக்கியம் ஆகிரகிச்சு கிடந்த ஒரு மனுஷனே பெதஸ்தா குளக்கரையில் யேசு கண்டது நாம் வாய்க்கணும். 38 வருஷம் முன்ப அயளை அப்படி எத்தவர் ஆரம் பின் அப்படக்கு எத்தி நோக்கிட்டு இல்ல. தூதன் அப்படி வந்த குளத்தில் இறங்கும், வெள்ளம் கலக்கும். ஆதம் இறங்குனவருக்கு சௌக்கியம் கிட்டும். வேண்டியவர் சௌக்கியம் பிராபிச்சு போய் இயல் 38 வருஷம் அப்படி தான் கிடக்குக. பிரியரே, ஒரு காரியம் நமக்கு லபிக்கணுமெங்கி முழுவனும் தெய்வம் செய்து தரணும்னு விசாரிச்சிருக்கிறது. நம்மட பிரவர்த்தியும் தெய்வம் ஆகிரகிக்கணும். മനുഷ്യൻ സ്വയം പ്രയത്നിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് സപ്പോർട്ടായിട്ട് ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. സഹായത്തിന് ആരെയും അയാൾക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞതിൻ്റെ കാരണം എന്താ? അയാളുടെ ആരുടെയും സഹായം വേണമെന്ന് ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. ഈ കുളക്കടവ് യെരുശലേമിലാണ്. ഇതിനു മുമ്പും കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ മനുഷ്യനോട് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കാൻ എന്താണെന്നാണ് ചിലരുടെ സംശയം. അതിന് മറുപടിയുണ്ട്. അയാൾ 38 വർഷം അവിടെ കിടന്നപ്പോഴും തിരിച്ചറിവ് അയാൾക്ക് വന്നില്ല എന്ന് കർത്താവിന് മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾക്ക് മറുപടി താമസിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമുക്ക് തിരിച്ചറിവിന് സമയം തന്നതാണ്. ആ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നത്. നാം ദൈവം ആരാണെന്നും ദൈവം ശക്തനാണെന്നും മനസ്സിലാക്കി മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴാണ്, പദം പറയാതെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഫലം ലഭിക്കുന്ന. പ്രാർത്ഥന എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പത്രോസ് അല്ലെങ്കിൽ ശിമോൻ അധ്വാനത്തിൻ്റെ ഫലം കിട്ടാതെ മടങ്ങുവാൻ തയ്യാറായവനാണ്. പക്ഷെ ഗുരു പറഞ്ഞതനുസരിച്ചു. ഗുരു പറഞ്ഞു, ആദ്യം പറഞ്ഞത് ഈ പടക് കരയിൽ നിന്ന് അല്പം നീക്കണം, രണ്ടാമത് പറഞ്ഞ് ആഴത്തിലേക്ക് വലയിടാൻ പറഞ്ഞു. അവിടെയും ശിമോൻ പറയുന്നത്, ഞങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാം. ആ വാക്കിന്, ദൈവത്തിൻ്റെ വാക്കിന്, ഗോഡ്സ് വേർഡ്സ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ദൈവത്തിൻ്റെ വചനമാണ് ഏറ്റവും പ്രധാനം. അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടായത്. നമ്മളിൽ പലരും പ്രതികൂലം വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അങ്ങ് മാറ്റിവെക്കും. അല്ല, നിൻ്റെ പ്രതികൂലത്തിലാണ് നീ അതിൽ കൂടുതൽ ആശ്രയിക്കേണ്ടത്. അപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുന്നത്. ഓർക്കുക, സഹായിപ്പാൻ ആൾ വരണമെങ്കിൽ നീ സ്വർഗീയ പിതാവിനെ കാണാൻ ആഗ്രഹിക്കണം. ആ മീൻ ആഗ്രഹിച്ചു. പൊത്തിലിരുന്ന മീൻ പോലും പടകിലിരുന്ന് യേശുവിനെ കണ്ടപ്പോൾ അവരെല്ലാം പുറത്തിയാടി വല കയറി. എന്താ കാരണം? അവരുടെ ഗുരുനാഥൻ പടകിലിരിക്കുന്നു. അടുത്ത് പടകിൽ കയറിയാൽ അവർക്ക് ഗുരുനാഥനെ അടുത്ത് കാണാം. അതുപോലെ നീയൊന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എൻ്റെ യേശുവിനെ എനിക്ക് കാണണം, എൻ്റെ യേശു എൻ്റെ അടുക്കൽ വരും, എൻ്റെ യേശു എന്നെ സ്പർശിക്കും? നീ അങ്ങനെ ആഗ്രഹിച്ചാൽ നിനക്ക് അനുഗ്രഹമേ ഉണ്ടാകും. വിശ്വാസത്താലുള്ള രോഗസൗഖ്യം പ്രാപിക്കേണ്ടതിന് പകരം നീ ആ ജീവിതമാകുന്ന പടകിൽ മാലിന്യങ്ങളെ കൂട്ടിവെക്കുക. ആ മാലിന്യങ്ങളങ്ങ് എടുത്തു കള. നിൻ്റെ സ്വാർത്ഥത, പ്രാർത്ഥിക്കാനുള്ള മടി, വചനം വായിക്കാനുള്ള മടി, ഇതൊക്കെ എടുത്തങ്ങ് കള. ആ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാതെ അതെടുത്ത് കള. പ്രാർത്ഥിച്ചിട്ട് നീ മൊബൈൽ നോക്കിക്കു. പ്രാർത്ഥന, നിനക്ക് ആവശ്യമുള്ളത് നോക്കുക, വേണ്ടാത്തതിലോട്ട് നീ പോകരുത്. അപ്പം മാലിന്യങ്ങളെ മാറ്റുമ്പോഴാണ് യേശു നിൻ്റെ ജീവിതത്തിൽ വരുന്നത്. സൗഖ്യം പ്രാപിക്കേണ്ട വ്യക്തികൾക്ക് വേണ്ടുന്ന 3 കാര്യങ്ങളുണ്ട്. 3 സമ്പർക്കോപാധികൾ. അതിലൊന്നാമത്തേത് മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലറിയാം. ഒന്നാമത്തേത്, സൗഖ്യം പ്രാപിക്കേണ്ടവർക്ക് വിശ്വാസം വേണം. ഈ ഭാഗത്ത് 2 കുരുടന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. നാഥ, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു. യേശു അവരോട് മറുചോദ്യം ചോദിച്ചു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനവർ ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരുടെ കണ്ണിൽ തൊട്ടു, അവർക്ക് സൗഖ്യം വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം നമ്മൾ വിശ്വസിക്കണം. എൻ്റെ രോഗത്തിന് സൗഖ്യം തരാൻ എൻ്റെ യേശുവിന് കഴിയും. അതുകൊണ്ട് നമ്മുടെ രോഗമുള്ള ഭാഗത്ത് നമ്മൾ തന്നെ കൈവച്ചുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ രോഗത്തിന് സൗഖ്യം തരാൻ നിനക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ. അപ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. രണ്ടാമത്, മറ്റുള്ളവരുടെ വിശ്വാസം അവിടെ പ്രധാനമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കാത്തവർ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണാത്തവർ, അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റത് കണ്ടു. എല്ലാത്തിനും യേശുവിനെ വിമർശിക്കുന്നവർ അവൻ പോകുന്ന വഴിയിലൊക്കെ ഉണ്ട്. ആ കല്ലറകളിൽ നിന്ന് വന്നവൻ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്നവനോട് യേശു പറയുന്ന ശബ്ദം മറ്റുള്ളവർ കേട്ടു, കടന്നു വന്നവർ കേട്ടു. ഈ മനുഷ്യൻ വസ്ത്രം ധരിക്കാതെയും ശവക്കല്ലറകളിൽ പാർത്തും ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാതെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്രകാരമുള്ള മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ദൈവത്തിൻ്റെ പുത്ര എന്നാണ് വിളിക്കുന്നത്. പരിഹസിക്കുന്നവരിത് കേട്ടു. ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിച്ചിട്ട് എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ ദണ്ണിപ്പിക്കരുത്, ഈ പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ വിട്ടേക്കാൻ പറഞ്ഞു. പന്നിക്കൂട്ടത്തിലേക്ക് അവരെ വിട്ടപ്പോൾ അവർക്ക് സുബോധം വന്നു, വസ്ത്രം ധരിച്ചു. അവർ ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്നത് വന്നവർ കണ്ടു. അപ്പോൾ അവൻ്റെ ശക്തി മനസ്സിലാക്കിയവരാണ് യേശുവിനോട് പറയുന്നത് ഈ അതിർ വിട്ടു പോകണമെന്ന്. അവർ കണ്ട കാഴ്ചയാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളവാക്കിയത്. മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട്, 4 പേർ ചേർന്ന് ഒരു പക്ഷവാത രോഗി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട്. അപ്പോൾ ഒരത്ഭുതം നടന്നത് കണ്ടവർ അവർ വിശ്വസിക്കും. അതുപോലെ തന്നെ വിശ്വാസത്തോടെ ഒരു രോഗി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ മറ്റുള്ളവർക്കും കഴിയും. മറ്റുള്ളവരുടെ വിശ്വാസം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. 1, രോഗിക്ക് വരുന്ന മാറ്റം കണ്ടവർ വിശ്വസിക്കും. 2, നേരത്തെ അവർ വിശ്വസിച്ച് രോഗി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും. പിന്നീട് നാം കാണുന്നത് അഭിഷക്തൻ്റെ ആവശ്യമാണ്. 1 കൊരിന്ത്യർ 2:7, നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെയോ ലോകപ്രഭുക്കന്മാരുടെയോ ജ്ഞാനമല്ല, ദൈവജ്ഞാനം മർമ്മമായി പ്രസ്താവിപ്പാൻ ആവശ്യം എന്ന് കാണാം. യേശു തൻ്റെ മനസ്സലിവിലാണ് ഈ 38 വർഷം കുളക്കരയിൽ കിടന്നവനെ സൗഖ്യമാക്കുന്നത്. അല്ലാതെ അയാൾ ഗുരുവിനെയോ ഗുരുവിൻ്റെ വാക്കുകളെയോ വിശ്വസിച്ചിരുന്നില്ല എന്ന് യേശുവിനറിയാം. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറയുന്നവരോടും കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ പറയാത്തവരോടും കരുണ കാണിക്കുമെന്നുള്ളതിന് തെളിവാണ് 38 വർഷം കിടന്നവൻ്റെ അവസ്ഥ. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നല്ല അയാൾ പറഞ്ഞത്, എന്നെ അവിടോട്ട് എടുത്തിടാൻ ആരുമില്ലെന്ന്. അപ്പോൾ യേശു അവനോട് പറയുന്നുണ്ട്, നീ കിടക്ക എടുത്ത് വീട്ടിൽ പൊയ്ക്കോളാൻ. യേശു ആ കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ 38 അല്ല 40 വർഷം അവിടെ കടന്നാലും അവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകയില്ലായിരുന്നു. അതാണ്, ആരും സഹായിപ്പാനില്ലാത്തപ്പോൾ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു കർത്താവ്. നമ്മൾ ആരും സഹായിപ്പാൻ ഇല്ല 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 എന്ന് പറയണ്ട, ആരും സഹായിക്കാനില്ല എന്ന് കാണുമ്പോൾ, നിൻ്റെ ജീവിതമാകുന്ന പടവ് ശൂന്യമാകുമ്പോൾ, സഹായിപ്പാൻ ആരുമില്ലാത്തപ്പോൾ വേണ്ടെന്ന് കാതിൽ പറഞ്ഞൊരു കർത്താവ് നമ്മുടെ അടുക്കൽ വരും. ബഹുമാന്യനായ കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ? ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമുക്കും അതുപോലെ ധൈര്യമായിട്ട് പറയാം, എനിക്കൊരു സഹായകനുണ്ട്. ഡോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ് ഇഫ് പീപ്പിൾ റെഫ്യൂസ് ടു ഹെൽപ്പ് യു. റിമെമ്പർ ദ വേർഡ്സ് ഓഫ് ഐൻസ്റ്റീൻ: ഐ ആം താങ്ക്ഫുൾ ടു ഓൾ ദോസ് ഹു സെഡ് നോ, ബിക്കോസ് ഓഫ് ദം ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. ഒത്തിരി എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്കാണ് ബഹുമാന്യനായ ഐൻസ്റ്റീൻ്റെ വാക്കുകൾ. ഈ പുതുവർഷം നമുക്കും ആ വാക്ക് വാചകം കൊട്ടേഷൻ ധൈര്യം തരട്ടെ. ആരെന്നോട് നോ പറഞ്ഞാലും എനിക്കൊരു വിഷമവുമില്ല, അവരോട് എനിക്ക് നന്ദിയേ ഉള്ളൂ. കാരണം ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്, ഞാൻ സ്വയം ചെയ്യും, സ്വയം ചെയ്യും. സ്വയത്താലല്ല അവിടെ നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ തനിയെ ചെയ്യുമ്പോൾ എന്നെ സഹായിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. യേശു എൻ്റെ സഹായകനാണ്. അതിനാൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. യെസ്, എന്താ കാര്യം? എനിക്ക് സഹായം അവിടെ നിന്ന് വരുമെന്ന് എനിക്കറിയാം. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, ഈ പുതുവർഷം ആ ദൈവസാന്നിധ്യം നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ബൈബിൾ സ്റ്റഡി .com.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തി.